2024 ജനുവരി 1 തിങ്കളാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. പുരോഗതിയുടെ തീർത്ഥാടനം. സ്വാമി റദംബരാനന്ദ എഴുതുന്നു. യുഗ പ്രഭാവനും വിശ്വ മാനവികതയുടെ മഹാപ്രവാചകനും അധംസിദ്ധ ജനസമൂഹത്തിന്റെ വിമോചകനുമായ ശ്രീനാരായണ ഗുരുദേവൻ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ വിദ്യാഭ്യാസ വിചക്ഷണനും മാതൃകാ സന്യാസിയും മലയാളത്തിലും സംസ്കൃതത്തിലും തമിഴിലും സ്വതന്ത്ര കൃതികൾ രചിച്ച മഹാകവിയും ഗദ്യകാരനും തർജ്ജമക്കാരനും സാമ്പത്തിക വിദഗ്ധനും സാമൂഹ്യ പരിഷ്കർത്താവും ജനാധിപത്യവാദിയും തുടങ്ങി എല്ലാമെല്ലാമായിരുന്നു. സർവചരാചരങ്ങൾക്കും മംഗളത്തെ പ്രദാനം ചെയ്ത് സ്വധർമാനുഷ്ഠാനം നിർവഹിക്കുന്നതിനും പരമ്പൊരുളിനെ സാക്ഷാത്കരിക്കുന്നതിനും തുടർന്ന് ലോക സംഗ്രഹാർത്ഥം പ്രവർത്തിക്കുന്നതിനും ഉതുകുന്ന ഒരു വിശ്വമാനവിക ദർശനമാണ് ശിവഗിരി തീർത്ഥാടനത്തിലൂടെ ഗുരു ആവിഷ്കരിച്ച് നടപ്പാക്കിയത്. ഈ മഹത്തായ ദർശനം പ്രായോഗികമാക്കി ജീവിത വിജയം നേടേണ്ട സമയം സമാഗതമായിരിക്കുന്നു. വിദ്യാ ദേവതയായ ശാരദയെ ശിവഗിരിയിൽ പ്രതിഷ്ഠിക്കുന്നതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ശ്രദ്ധിച്ചാൽ അന്നുവരെ നിലവിലുണ്ടായിരുന്ന ക്ഷേത്ര പ്രതിഷ്ഠ ചടങ്ങുകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി താന്ത്രിക വിധി പ്രകാരമുള്ള പൂജകൾ ഏറെയാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നത്. സ്പോർട്സിനും സ്ത്രീ സമാജത്തിനും വിദ്യാർത്ഥി സമ്മേളനങ്ങൾക്കും ശാസ്ത്രീയ സംഗീതം, നാടകം, സിനിമാറ്റോഗ്രാഫ്, കഥകളി, ഹരികഥ, കലാക്ഷേപം, ഓട്ടംതുള്ളൽ എന്നിവകൾക്കും ആയിരുന്നു എന്ന് കാണാവുന്നതാണ്. പരാവിദ്യയ്ക്കും അപരാവിദ്യയ്ക്കും തുല്യ പ്രാധാന്യം നൽകുന്നുമുണ്ട്. ഈ ലോകത്ത് അന്യജീവനൊതുകി സ്വജീവിതം ധന്യമാക്കാൻ ഉപകരിക്കുന്ന വിദ്യാഭ്യാസ പദ്ധതി സർവന്ത്രികമാക്കേണ്ടിയിരിക്കുന്നു. തികച്ചും അപരിഷ്കൃതരും സംസ്കാര ശൂന്യരും അടിമത്തം ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ടവരുമായി ഇരുകാലി മൃഗങ്ങളെ പോലെ ജീവിതം തള്ളിനീക്കി അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും ആണ്ടുകിടന്നിരുന്ന ജീവിതത്തിന്റെ മുഖ്യധാരയിൽ നിന്നും ആട്ടി അകപ്പെട്ടിരുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ജനതതികളിൽ സംസ്കാര സമ്പന്നമായ നിലയിലേക്ക് ഉയർത്തുന്നതിന് തികച്ചും ഉതുകുന്ന പ്രായോഗികമായ ഒരു വിദ്യാഭ്യാസ പദ്ധതിയാണ് ഗുരുവിന്റേത്. സ്വജീവിതം അന്യജീവനുതകം വിധമാകുമ്പോൾ മാത്രമേ ഒരുവിന്റെ ജീവിതം ധന്യം സ്വാർത്ഥകവുമായി തീരുകയുള്ളൂ. അപ്പോഴേ ഒരാൾ നയമറിയുന്ന നരനായി മാറുകയുള്ളൂ. സന്ദേഹമുള്ള വിഷയങ്ങളെപ്പറ്റി ഒരു പ്രാസംഗികനും യാതൊന്നും ജനങ്ങളെ ധരിപ്പിച്ചുകൂടാ എന്നും താഴ്ന്നതായി വിചാരിക്കപ്പെടുന്ന ജാതിക്കാർക്ക് ഉപദ്രവമോ ഉയർന്നതായി വിചാരിക്കപ്പെടുന്ന ജാതിക്കാർക്ക് ക്ഷോഭമോ ഉണ്ടാക്കുന്ന വിധത്തിലോ സ്വരത്തിലോ പ്രസംഗം ആയിരുന്നു കൂടെ എന്നും പ്രത്യേകം ഗുരുദേവൻ നിഷ്കർഷിക്കുകയും ഉണ്ടായി. മലയാളികൾ പൊതുവിൽ ശുചിത്വ പരിപാലനത്തിലും ആരോഗ്യ സംരക്ഷണത്തിലും ലോകത്തിലെ വികസിത രാജ്യങ്ങളോട് കിടപിടിക്കത്തക്ക തരത്തിൽ മുന്നേറിയിട്ടുണ്ട്. ബാഹ്യവും വ്യക്തിപരവുമായ ശുചിത്വ പരിപാലനത്തിൽ നാം കാണിക്കുന്ന ശുഷ്കാന്തി പലപ്പോഴും ആഭ്യന്തര ശുചിത്വത്തിലും സാമൂഹികമായ ശുചിത്വത്തിലും കാണിക്കാറില്ല എന്ന് ഖേദകരമാണ്. നമ്മുടെ വീട്ടിലെ മാലിന്യങ്ങൾ അയൽപ്പക്കക്കാരന്റെ പറമ്പിലേക്കോ നാഷണൽ ഹൈവേകളിലേക്കോ എന്തിനേറെ നമ്മുടെ കുടിവെള്ള സ്രോതസ്സുകളിലേക്കോ പോലും വലിച്ചെറിയാൻ നമുക്ക് യാതൊരു മടിയുമില്ല. നാം കഴിക്കുന്ന ആഹാരം സ്വാത്വികമാണെങ്കിൽ നമ്മുടെ സ്വഭാവവും ശുദ്ധീകരിക്കപ്പെട്ടതായിരിക്കും. മറിച്ചാണെങ്കിൽ അതിനനുസരിച്ചും ഭക്ഷണം പാകം ചെയ്യുന്നവരുടെ മാനസികാവസ്ഥ പോലും ആഹാരം കഴിക്കുന്ന ആളിന്റെ സ്വഭാവത്തെയും പ്രവൃത്തിയെയും സ്വാധീനിക്കുന്നു. കേരളത്തിൽ നിന്ന് ഇന്ന് തെങ്ങ് മാത്രമല്ല നെല്ല്, കപ്പ, വാഴ തുടങ്ങിയ കാർഷിക ഉൽപ്പന്നങ്ങളും കുരുമുളക്, ഏലം, കാപ്പി, തേയില തുടങ്ങിയ തോട്ടവിളകളും അന്യം നിന്നു കഴിഞ്ഞു. അധ്വാനിക്കുവാനുള്ള വൈമന്യസ്യവും വൈറ്റ് കോളർ ജോബിന് വേണ്ടിയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള കാത്തിരിപ്പും പണം ദൂർത്തടിച്ച് സുഖലോലുഹരായി ജീവിക്കാനുള്ള അമിതമായ ആഡംബര ഭ്രമവും നമ്മളെ ഒരു ഉപഭോക്തൃ സംസ്ഥാനമാക്കി മാറ്റി. ഇന്ന് കൊണ്ടുവരുന്ന പുതിയ പുതിയ മാരക രോഗങ്ങൾ ജൈവ കൃഷിയുടെ ആവിഷ്കതയിലേക്കും വിരൽ ചൂണ്ടുന്നു. രാജ്യത്ത് പുതിയ കാർഷിക വ്യവസായിക സംരംഭങ്ങൾ ആരംഭിക്കുന്നതോടൊപ്പം തന്നെ നിലവിലുള്ള വ്യവസായശാലകളെ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി ശാസ്ത്രീയമായി പരിഷ്കരിച്ച് അന്തരീക്ഷ മലിനീകരണം നിയന്ത്രണ വിധേയമാക്കി സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ നമ്മുടെ രാഷ്ട്രം ഇന്ന് വളരെയേറെ പുരോഗതി കൈവരിച്ചിരിക്കുന്നു എന്നുള്ളതിന് ഒട്ടേറെ ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്നുണ്ട്. ചന്ദ്രയാൻ 3 ആദിത്യ എല്ലിന്റെയും വിജയകരമായ വിക്ഷേപണവും മറ്റും ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും കാലം കൂടിയാണ്. സഹസ്രബദ്ധകളായി മനുഷ്യരാൽ മാത്രം നിർവഹിക്കപ്പെട്ടിരുന്ന പല കാര്യങ്ങളും ഇന്ന് റോബോട്ടുകളെ കൊണ്ട് വളരെ വിജയകരമായി ചെയ്യിക്കുവാന്ന തലത്തിലേക്ക് ശാസ്ത്രവും സാങ്കേതിക വിദ്യയും വളർത്തിയെടുത്തു കഴിഞ്ഞു. ഇന്ന് ആബാലവൃദ്ധം ജനങ്ങളെയും ജാതിമത ലിംഗഭേദമന്യേ ഗ്രസിച്ചിരിക്കുന്ന മാരകമായ ഒരു ദുശീലമാണ് മദ്യപാനവും മയക്കുമരുന്നിന്റെ ഉപഭോഗവും. ശ്രീനാരായണ ഗുരുദേവൻ തന്റെ ഒരു തിരുജയന്തി സന്ദേശമായിട്ടാണ് മദ്യം വിഷമാണ്, അതുണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത് എന്ന് ഉപദേശിച്ചത്. ഏത് സംസ്കാരത്തിന്റെയും നന്മകൾ നമ്മൾ സ്വീകരിക്കുന്നത് ശ്രാങ്ക നിയമമാണെങ്കിലും മോശമായവ തള്ളിക്കളയാനുള്ള വിവേകവും നാം കാട്ടണം. ഏവർക്കും മദ്യ മയക്കുമരുന്നുകളുടെ ഉപയോഗവും കെടുതികളുമില്ലാത്ത 91st ശിവഗിരി തീർത്ഥാടന ആശംസകളും സമ്പദ് സമൃദ്ധവും സമാധാനപൂർണവുമായ നവവത്സര ആശംസകളും നേരുന്നു.